You're with SBS Radio.
നമസ്കാരം, ഡോക്ടർ അശോക് കുമാർ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ അശോക്, കേരളത്തിലെ മത്സ്യങ്ങളുടെ മേഖലയിൽ വലിയൊരു പ്രതിസന്ധിയാണല്ലോ ഉള്ളത്. കെമിക്കലുകൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം സർക്കാർ അധികൃതർ കണ്ടെത്തിയിരിക്കുന്നു. ഇതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇത് എങ്ങനെയാണ് ഈ ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് എത്തിയത് എന്നുള്ളത്?
അതായത് ഈ ഒരു പുതിയ ഒരു അറിവല്ല ഇത്. ഒരു ഒരു കൊല്ലം ഒരു കൊല്ലം മുമ്പ് തന്നെ ഇത് പല പല കെമിക്കൽസും നമ്മളെ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു, നമ്മൾ ചെക്ക് ചെയ്ത് കണ്ടും പിടിച്ചിരുന്നു. ഈ ഒരു പ്രത്യേക സംഗതി എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പേ ആൾക്കാർക്ക് ഉപയോഗിച്ചിരുന്ന സോഡിയം പെൻസോയിറ്റ് അങ്ങനത്തെ കെമിക്കൽസ് അതൊക്കെ ഫുഡ് ഗ്രേഡ് ആണ്. അതേസമയം ഈ ഫോർമാലിഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി യുനോ ഇറ്റ്സ് എ കാർസിനോജൻ ആണ്. അത് കഴിച്ച് പതിവായിട്ട് കഴിക്കുമ്പോൾ ക്യാൻസർ ഉണ്ടാവും. അപ്പൊ ഇത് മനസ്സിൽ വെച്ചിട്ട് കഴിഞ്ഞ വർഷം ആദ്യം നമ്മുടെ ബ്രെട്ടിക്കുട്ടി അമ്മ ഫിഷറീസ് ഡയറക്ടർ, ഫിഷറീസ് മിനിസ്റ്റർ, നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും നമ്മുടെ സി എഫ് സി നേതൃത്വം ആവശ്യപ്പെട്ടു ഇതിനെ നമുക്ക് പിടിക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം വേണം. കാരണം ഇപ്പോഴത്തെ ലാബിൽ കയറി രണ്ടര ദിവസം വേണം റിസൾട്ട് കിട്ടാനായിട്ട്. അപ്പൊ അത് ഒരു ഇഫക്റ്റീവ് അല്ല. അപ്പൊ അത് കാരണം നമുക്ക് ലബോറട്ടറി ബേസിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു കിറ്റ് ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ടീം എല്ലാവരും കൂടെ പ്രയത്നിച്ച് ഡെവലപ്പ് ചെയ്ത കിറ്റാണ്, ഒന്ന് ഫോർമാലിഡിഹൈഡിന്റെയും ഒന്ന് അമോണിയയുടെയും. ഇത് മത്സ്യത്തിന്റെ പുറത്ത് പതുക്കെ തുടച്ചിട്ട് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ലായണി അതിനകത്തുള്ളത് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു നീല കളർ വരും. ഫോർമാലിഡിഹൈഡ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അറിയാൻ പറ്റും അതിനകത്ത് ഫോർമാലിഡിഹൈഡ് കണ്ടന്റ് ഉണ്ടെന്ന് അറിയാം.
ഓക്കെ, അപ്പോൾ അത് ഉണ്ടെന്ന് അറിഞ്ഞാൽ അപ്പൊ തന്നെ അത് മുഴുവൻ എടുത്ത് കളയുക അല്ലേ?
അത് കളയുകയോ അപ്പൊ അവർക്ക് ലീഗലായിട്ട് അത് അവരുടെ ഇതാണല്ലോ, അവർ ചിലപ്പോൾ നശിപ്പിച്ച് കളയും, അല്ലെങ്കിൽ അത് തിരിച്ചു വിടുക. എവിടെയാണ് കൊണ്ടുപോകുന്നത് സ്റ്റേറ്റ് ബോർഡറിൽ അറിഞ്ഞ മറ്റേ സ്റ്റേറ്റിലേക്ക് അവിടുത്തെ ഫുഡ് സേഫ്റ്റി കമ്മീഷൻ അറിയിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു വിടും.
ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ കേരളത്തിൽ ഇത് എത്ര വ്യാപകമാണെന്നുള്ളതൊന്ന് വ്യക്തമാക്കാമോ? എത്രമാത്രം ഇത് കാണുന്നുണ്ട് ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ?
കേരളത്തിലെ ഇത് കേരളത്തിന്റേതായിട്ട് ഒരു പ്രശ്നം അല്ലെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ ട്രോൾ ബാനാണ്, ഫിഷിംഗ് ബാനാണ്, ഇപ്പൊ ഓഫ് സീസൺ ആണ്. അപ്പൊ ആരും കടലിൽ പോയി മീൻ പിടിക്കില്ല. അപ്പോൾ ഈ സമയം ഓരോരുത്തരുണ്ട് മറ്റുള്ള സ്റ്റേറ്റ് പിടിക്കുന്ന മീനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, മനസ്സിലായോ? അപ്പൊ എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ മീന് പ്രിസർവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 1 കിലോ മീനിന് 1 കിലോ ഐസ് വെച്ചിട്ട് നമ്മൾ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഒരു ടൺ മീൻ മേടിക്കുകയാണെങ്കിൽ 1 ടൺ ഐസ് വേണം. അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ 10 ദിവസം വരെ മീൻ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ ദൂരെ നിന്നൊക്കെ ഐസ് വരുമ്പോൾ അവരെന്താ ചെയ്യണം, ഐസിന്റെ ഇത് കുറച്ചിട്ട് അതിന് പകരം ഈ കെമിക്കൽ ആഡ് ചെയ്യാനുള്ള പ്രവണതയാണെന്നായിരിക്കും എനിക്ക് തോന്നുന്നത്.
ഓക്കെ, അപ്പൊ അത് എവിടെ നിന്നുള്ള, കേരളത്തിന് പുറത്ത് ഏത് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇങ്ങനെ വരുന്നത്?
കേരളത്തിൽ നിന്ന് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പിന്നെ കർണാടകയിൽ നിന്നുള്ള അവിടെ നിന്നാണ് സാധാരണ വരുന്നത്. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, പക്ഷെ ബോർഡറിൽ നിന്നാണ് പിടിക്കുന്നത്.
ഇങ്ങനെയുള്ള മത്സ്യം കഴിച്ചിട്ടുള്ള ഒട്ടേറെ ആളുകൾ ഇപ്പോൾ കേരളത്തിൽ കാണുമല്ലോ അല്ലേ?
അതെ, ആണോ? നാച്ചുറലി, കാര്യം ഞങ്ങൾ മീൻ കഴിക്കുന്ന ആൾക്കാരാ, നമുക്ക് ഉണ്ടാവും നാച്ചുറലി. കാര്യം ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഈ കെമിക്കൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധത്തിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല മണം ഉണ്ടാവില്ല, അതിന്റെ വെളിയിലത്തെ ഇതിനൊന്നും മാറ്റമുണ്ട. രുചിക്ക് മാത്രമേ കുറച്ച്, കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ മാത്രമേ കുറച്ച് രുചിക്ക് വ്യത്യാസമുണ്ടാവും. കാര്യം ഒരു കെമിക്കലും ഒരു ആഹാര പദാർത്ഥത്തിനകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു വിധത്തിൽ അതിനെ വെളിയിലെടുക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ നമുക്ക് പ്രിവെൻഷൻ ആണ് എപ്പോഴും നല്ലത്. അപ്പൊ ഈ ഒരു കിറ്റ് നമ്മളെ പൊതുജനത്തിന് എത്തിക്കുകയാണെങ്കിൽ പൊതുജനത്തിന് ഒരു വഴിയുണ്ട്, എനിക്ക് ഇത് മീൻ മേടിക്കണോ മേടിക്കണ്ടയോ എന്നുള്ള ഒരു ഒരു ചോയ്സ് പുള്ളിക്ക് കിട്ടും. അപ്പൊ പുള്ളി മേടിക്കാതിരുന്നാൽ മതി.
ഓക്കെ,
അപ്പോ അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ കൺട്രോൾ. അപ്പൊ നമ്മളിപ്പോഴ് ഒരു എന്ത് നിയമം വെച്ചാലും എന്ത് പോലീസ് സ്കൂട്ടറിനി ഉണ്ടായാലും കൺസ്യൂമേഴ്സ് ഡിസൈഡ് ചെയ്യാണ് എനിക്ക് മീൻ വേണ്ടതെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ട് അവര് കൺട്രോളായി വരും, അവര് ഫോർമാലിറ്റി ആഡ് ചെയ്യില്ല.
ഓക്കെ, അപ്പോൾ ഇത് കേരളത്തിലുള്ള പൊതുജനം ഇപ്പോൾ ഈ കിറ്റ് വാങ്ങിക്കാൻ അടുത്ത ആഴ്ച മുതൽ ഇത് മാർക്കറ്റിൽ ലഭ്യമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഇത് ടെസ്റ്റ് ചെയ്യുന്നത് വീട്ടിൽ ചെന്നതിന് ശേഷം മാത്രമല്ല ടെസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ?
എന്തിനാ ചെയ്യാൻ, നിങ്ങൾ മേടിക്കുന്ന സമയത്ത് മീൻ അപ്പൊ തന്നെ ചെയ്യാമല്ലോ. ഇത് അല്ലേ, ഇതൊന്നും ഇല്ല, ഒരു ചെറിയ കഷ്ണം സ്ട്രിപ്പ് ആണ്. ഇപ്പൊ മീനിന്റെ പുറത്താക്കിട്ട് ആ കിറ്റിന്റെ അത് ചെറിയ ബോർഡിൽ നൈട്രോ ബോർഡ് ബോർഡിൽ ആ കെമിക്കൽ ഒരു ഡ്രോപ്പ് ഒഴിച്ച് അപ്പൊ കളർ വരും. അപ്പൊ അവർക്ക് തന്നെ മനസ്സിലാവും ഇതുണ്ടോന്ന്.
ഓക്കെ, അപ്പോൾ പൊതുജനത്തിന് ഇത് അടുത്ത ആഴ്ച മുതലാണ് ലഭ്യമാക്കുന്നത്. സ്വിഫ്റ്റിൽ തന്നെയാണ് ഇതിന് ഇതിൻ്റെ ഒരു ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഇത് ഈ കിറ്റ് ഏത് തരത്തിലുള്ളതാണ്, എത്രയാണ് ഇതിൻ്റെ വില?
ഞങ്ങളാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്ന വേറെ ആൾക്കാരാണ്.
ഓക്കെ,
ഞങ്ങൾ ആ ടെക്നോളജി മറ്റാ ഞങ്ങൾക്ക് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങളിത് വേറൊരു കമ്പനിക്ക് കൊടുക്കുകയാണ്. ആ കമ്പനിയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു വില എത്ര മാത്രം വരും? അത് എത്ര എണ്ണം കാണും ഒരു കിറ്റിൽ?
250 രൂപയ്ക്ക് നിൽക്കുള്ളൂ ഒരു കിറ്റിന്. ഒരു കിറ്റിനകത്ത് 25 ടെസ്റ്റ് ഇപ്പം ഉണ്ടാവും. അതിന്റെ വില 250 to 300 രൂപയിലാണ് വില.
ഓക്കെ, അപ്പം 250 to 300 രൂപയുള്ള കിറ്റിൽ 25 സ്ട്രിപ്പുകൾ ഉണ്ടാവും. അത് ഉപയോഗിച്ച് മത്സ്യം
ഇത് ആ കണക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കണക്കാണ്. ഞങ്ങൾ ഇവിടെ ലബോറട്ടറി അടിസ്ഥാനത്തിലുണ്ട്. കമ്മേഴ്സ്യലായിട്ട് ഉണ്ടാക്കും, ഇനിയും കുറയണം ശരിക്കും പറഞ്ഞു.
അപ്പോ ഏകദേശം ഒരു 5 രൂപ ഒരു സ്ട്രിപ്പിന് എന്ന രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എല്ലാ പൊതുജനം മിക്കവരും തന്നെ ഇത് വാങ്ങിക്കേണ്ട ഒരു സ്ഥിതി ആയിരിക്കും ഇനി മുതൽ എന്ന് തോന്നുന്നു.
നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയല്ലേ നമ്മൾ മീൻ കഴിക്കുന്നത്. കഴിച്ചു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന രണ്ട് കെമിക്കലാണ്. ഒന്ന് സോഡിയം ബെൻസോയിഡ് യൂസ് ചെയ്തിരുന്നു. സോഡിയം ബെൻസോയിഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ സ്ക്വാഷിലും ജാമിലും ഒക്കെ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള കെമിക്കലാണ്. പക്ഷെ അത് മത്സ്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. കാരണം മത്സ്യത്തില് നമുക്ക് പ്രമിതമായിട്ടുള്ള ഐസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഈ ഇടയാണ് ഈ ഫോർമാൽഡിഹൈഡിന്റെ ഇഷ്യൂ വന്നത്. ഫോർമാൽഡിഹൈഡിന്റെ ഇഷ്യൂ പിന്നെ അമോണിയം ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ യൂസ് ചെയ്തിരുന്നു ഐസിൽ കൂടെ. അപ്പോൾ ഈ 3 കെമിക്കലാണ് ഇപ്പൊ നമുക്ക് പറയുന്നത്. കാര്യം നമുക്ക് കെമിക്കൽസ് ഒരുപാടുണ്ടല്ലോ. ഇത് ഏത് കെമിക്കൽ എങ്ങനെ യൂസ് ചെയ്യാൻ നമുക്ക് അറിയില്ല. ഇതിപ്പോ നമ്മുടെ ശ്രദ്ധയിൽ വന്നുകൊണ്ടാണ് നമ്മൾ ഈ സംഗതി ഇതിനുള്ള കിറ്റൊക്കെ ഡെവലപ്പ് ചെയ്തത്.
ഏത് തരത്തിലുള്ള നടപടികളാണ് ഇപ്പൊ സർക്കാർ അധികൃതർ ഇതിനെതിരെ എടുത്തിരിക്കുന്നത്?
സർക്കാർ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ലാബ് സ്കെയിലൊരു കിറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് എല്ലാ എൻട്രി പോയിന്റിലും എല്ലാ മാർക്കറ്റിലും അവര് സേഫ്റ്റി ഇൻസ്പെക്ടേഴ്സ് പോയിട്ട് മീൻ വാങ്ങിച്ചിട്ട് ചെക്ക് ചെയ്യും. എവിടെയെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എൻട്രി പോയിന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ആ വണ്ടി കോൺഫിസ്കേറ്റ് ചെയ്ത് തിരിച്ച് അതിലെ എന്തോ ഇത് ഏതോ അവര് ഡിസ്ട്രോയ് ചെയ്യും, അല്ലെങ്കിൽ അത് തിരിച്ചയക്കും. അങ്ങനെ രണ്ട് നടപടിയാണ് അവർ ചെയ്യുന്നത്. അവർക്കെതിരെ കേസും ഫയൽ ചെയ്ത് ചെയ്യുന്നുണ്ട്.
എത്ര സമയമെടുക്കുമെന്ന് ആണ് കരുതുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറാനായിട്ട്? കേരളത്തിൽ നിന്ന് ഈ ഒരു പ്രശ്നം പ്രതിസന്ധി കുറയുമെന്ന് കരുതുന്നുണ്ടോ?
ഇത് മാറാനായിട്ട് 1 ദിവസം പോരെ. ആൾക്കാർ മേടിക്കായിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ തന്നെ അവര് നാച്ചുറലായിട്ട് അവര് കൊണ്ടുവരും. കാരണം അവർക്കറിയാം ഒരു മാർക്കറ്റ് ഇല്ല, കൊണ്ടുവന്ന ആൾക്കാര് ഇത് കണ്ടുപിടിക്കുന്നുള്ള അവസ്ഥയുണ്ടെങ്കിൽ പിന്നെ അവർ കൊണ്ടുവരില്ല. കാരണം നമുക്ക് ആരും പണിഷ് ചെയ്യാനല്ലോ. നമ്മുടെ മെയിൻ ഉദ്ദേശം നമ്മുടെ ആൾക്കാർക്ക് നല്ല ആഹാരം കിട്ടാനുള്ള ഒരു ഉപാധിയായിട്ടാണ് സ്ട്രിപ്പ് ഡെവലപ്പ് ചെയ്തത്. ആ ഒരു നമുക്കൊരു കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറലി ആ ഒരു രീതിയിലുള്ള ഇതേ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഇത് എത്ര പേരായിരുന്നു ഇത് ഈ കിറ്റ് തയ്യാറാക്കുന്നതിൽ ഉണ്ടായിരുന്നത്?
ഇതിൽ അതിന്റെ 5 പേരാണ്. ഒരു 2 ലേഡീസ് ഉണ്ട്. ഒരു ഡോക്ടർ പ്രിയ ഉണ്ട്, ഡോക്ടർ ലാലി ഉണ്ട്, ഡോക്ടർ സത്യകുമാർ പാണ്ഡെയുണ്ട്, ഡോക്ടർ സൈനീതിയുണ്ട്, പിന്നെ ഞാനുണ്ട്.
ഓക്കെ, അപ്പോൾ ഇത് കേരളത്തിൽ മാത്രമായിരിക്കുമോ ഈ കിറ്റ് ലഭ്യമാവുക? അല്ലെങ്കിൽ
ഇല്ല, മൊത്തം ഇത് എല്ലാ സ്റ്റേറ്റിലും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ സ്റ്റേറ്റിലും ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ തമ്മിൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ ഫുഡ് സേഫ്റ്റിക്കാര്? അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഒറീസയ്ക്ക് അയച്ചു കൊടുത്തു, 10 എണ്ണം ബംഗാൾ അതായത് കൽക്കട്ടയ്ക്ക് അയച്ചു കൊടുത്തു, ഒരുപാടുപേർക്ക് അയച്ചു കൊടുക്കുന്നു.
ഡോക്ടർ അശോക് കുമാർ ഈ വിഷയത്തെ കുറിച്ച് SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്ക് വേണ്ടി, ഓസ്ട്രേലിയയിലെ മലയാളികൾക്ക് വേണ്ടി ഇത്രയും വിശദീകരിച്ചതിന് വളരെയധികം നന്ദി.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.